Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സ്നാപക യോഹന്നാന്റെ മഹോത്സവത്തിലെ സുവിശേഷ വിചിന്തനമാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെ വാക്യങ്ങൾ. രക്ഷകനായ ക്രിസ്തുവിന് വഴിയൊരുക്കിയവൻ എന്ന ചരിത്രത്തിലുള്ള യോഹന്നാന്റെ പ്രത്യേക സ്ഥാനം പരിഗണിച്ചുകൊണ്ടാണ് സ്നാപക യോഹന്നാന്റെ ജനനം മഹോത്സവമായി സഭ ആചരിക്കുന്നത്. ഇത് വചനത്തിന്റെ മഹോത്സവമാണ്. ക്രിസ്തുവിന്റെ ആഗമനത്തെക്കുറിച്ച് ജുദിയായിൽ പ്രഘോഷിക്കപ്പെട്ട വചനത്തിന്റെ മഹോത്സവമാണിത്. ക്രിസ്തുവിന്റെ മുന്നോടിയെന്നും വഴിയൊരുക്കിയവനെന്നുമെല്ലാം യോഹന്നാൻ ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൃത്യമായി വിളിച്ചോതുന്ന ഒരു വചനം നടപടി പുസ്തകം കുറിക്കുന്നുണ്ട്. വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ദാവീദിന്റെ വംശത്തിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷകനായി യേശുവിനെ ദൈവമുയർത്തി. അവിടുത്തെ ആഗമനത്തിനു മുൻപ് ഇസ്രായേലിലെ സകല ജനതകളോടും യോഹന്നാൻ അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു. തന്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞാൻ അവിടുന്നല്ല, ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന രക്ഷകനല്ല ഞാൻ. എനിക്ക് പിന്നാലെ അവിടുന്നിതാ വരുന്നു. അവിടുത്തെ പാദരക്ഷയഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനല്ല. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വിശുദ്ധ ലൂക്ക സുവിശേഷകൻ സ്നാപകന്റെ അല്ലെങ്കിൽ യോഹന്നാന്റെ ജനനത്തിന്റെ അത്ഭുതാവഹമായ വശങ്ങളാണ് വിവരിക്കുന്നത്. സുവിശേഷകന്മാർ യോഹന്നാന്റെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്നത് അദ്ദേഹത്തിന്റെ വിനയം എന്ന പുണ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. സുവിശേഷത്തിലെ അഷ്ടഭാഗ്യങ്ങളിലൂടെ ക്രിസ്തു പ്രബോധിപ്പിക്കുന്ന പുണ്യങ്ങളിൽ ശ്രേഷ്ഠമാണ് വിനയം. ആത്മനാ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പോൾ സ്നാപകനെ വിനയത്തിന്റെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത് ക്രിസ്തുവാണെന്ന് പറയാം. വെറും മരുപ്രദേശത്ത് ജീവിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ ദൈവരാജ്യത്തിന്റെയും രക്ഷകന്റെ ആഗമനത്തിന്റെയും സദ്വാർത്ഥ അറിയിച്ച യോഹന്നാൻ സ്വാർത്ഥനായ രാഷ്ട്രീയ അധികാരിയുടെ കയ്യിൽ ബന്ധിയാക്കപ്പെട്ടു, ജയിലിലടക്കപ്പെട്ടു, അവസാനം ശിരച്ഛേദനം ചെയ്യപ്പെട്ടു. യോഹന്നാന്റെ ശിരച്ഛേദനത്തെക്കുറിച്ച് അറിഞ്ഞ ശിഷ്യന്മാർ ചെന്ന് ശരീരമേറ്റുവാങ്ങി സംസ്കരിച്ചു. അതോടെ യോഹന്നാന്റെ ജീവിതകഥയ്ക്ക് തിരശീല വീഴുന്നു. എന്നാൽ യോഹന്നാൻ ഇന്നും ജീവിക്കുന്നു. ആ പരമസാത്വികൻ മഹായോഗീശ്വരൻ സുവിശേഷത്തിന്റെ ഭാഗമായി തീർന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിത സമർപ്പണവും വിനീതഭാവവും ഒരാത്മീയതയായിട്ട് ഇന്നും നിങ്ങളിലും എന്നിലും ജീവിക്കുന്നു. കുന്നുകളൊക്കെ നിരപ്പാക്കണം, ഓടുവഴികൾ നേരെയാക്കണം. തന്റെ ജീവിതവീഥി ഒരാൾ ക്രിസ്തുവിനു വേണ്ടി എങ്ങനെ ഒരുക്കണമെന്ന് യോഹന്നാൻ അലറി വിളിച്ച് ഓർപ്പിച്ചത് ലാളിത്യമാർന്നൊരു ജീവിതശൈലിയായിരുന്നു, ആത്മീയതയായിരുന്നു. അപ്പോൾ എന്താണ് ഈ കുന്നും ഊടുവഴിയും? പല അടരുകളുള്ള നമ്മുടെ അഹം തന്നെയാവണം യോഹന്നാൻ പറയുന്ന ഈ കുന്നും ഊടുവഴിയും. ഗുരുക്കന്മാർ പറയുന്നത് 30-കളിൽ മനുഷ്യന്റെ കാമാസക്തി മങ്ങും, 40-കളിൽ ക്ഷോഭവും, പിന്നെ അഹത്തോടുള്ള സമരം മരണത്തോളം തുടരുമത്രേ. ജീവന്റെ പല വർണ്ണച്ചേലകളെയും ഉപേക്ഷിക്കുക അത്ര എളുപ്പമല്ലല്ലോ. അഹങ്കാരമല്ല അഹം എന്ന് പറയുന്നത്, അഹങ്കാരമെന്ന വൃക്ഷത്തിന്റെ പല ശാഖകളിൽ ഒന്നു മാത്രമാണത്. എന്റെ ശാഠ്യം, കരുത്ത്, ധാരണ ഒക്കെ ഈ വൃക്ഷത്തിന്റെ ശാഖകളാണ്. അപ്പോൾ അഹം അല്ലെങ്കിൽ അഹംഭാവം വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ എന്തിനെ തൊടുമ്പോഴാണ് ഒരാൾ നിങ്ങളോ ഞാനോ ഉലയുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായിരിക്കും ആ വ്യക്തിത്വത്തിലെ ഈഗോ എന്ന് പറയുന്ന നമ്മുടെ ദുർബലമായ മേഖല. അപ്പോൾ വ്യക്തിജീവിതത്തിലെ ഉലച്ചിൽ ക്ഷോഭമോ ഖേദമോ പ്രതിരോധമോ ഒക്കെ ആയിട്ട് വെളിപ്പെടാം. ആനുപാതികമല്ലാത്ത ആഘോഷങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഉലച്ചിൽ തന്നെയാണെന്നോർക്കണം. സ്നാപക യോഹന്നാൻ ഒരു പ്രവാചകനായിരുന്നു. പ്രവാചക ശൃംഖലയിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയുമായിരുന്നു. ഇസ്രായേൽ കാലങ്ങളായി കാത്തിരുന്ന രക്ഷകനെ കൃത്യമായിട്ടും ലോകത്തിന് കാട്ടിക്കൊടുത്തത് യോഹനാനാണ്. ജോർദാനിൽ വച്ച് ജനമധ്യത്തിൽ യേശുവിനെ സ്നാനപ്പെടുത്തി അവതരിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ എന്ന് കണിശമായും പറഞ്ഞ് പരിചയപ്പെടുത്തിയവൻ. ജീവിതത്തിൽ ഉടനീളം മരുപ്രദേശത്തിൻ്റെ വിശാലമായ ഇടങ്ങളിൽ സ്വതന്ത്രമായി വിന്യസിച്ച ആ മനുഷ്യൻ ബന്ധിയാക്കപ്പെട്ടു. ഒരു ജയിലിൻ്റെ ഇരുട്ടറയിൽ കഴിയേണ്ടി വന്നു. അവിടെ ശാരീരികമായി അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു. അതുപോലെ മാനസികമായും ധാരാളം വ്യഥകൾ അനുഭവിക്കേണ്ടി വന്നിരിക്കണം. സ്നാപകന്റെ ആത്മീയതയുടെ അരണ്ട യാമങ്ങളായിരുന്നു അവയെന്ന് പറയാം. നിരാശയുടെയും സംശയത്തിൻ്റെയും ആന്തരിക സംഘർഷങ്ങൾ യോഹനാനെ വലച്ചു കാണും. അതുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരെ വിളിപ്പിച്ച് യേശുവിൻ്റെ പക്കലേക്ക് പറഞ്ഞയച്ചത്, പോയി അന്വേഷിക്കാൻ. എന്തന്വേഷിക്കാൻ? വരാനിരിക്കുന്നവൻ ക്രിസ്തു തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റൊരാളെ കാത്തിരിക്കണമോ? ചുരുക്കത്തിൽ താൻ ഇത്രയും നാൾ പ്രഘോഷിച്ചതൊക്കെ തെറ്റിപ്പോയോ എന്നായിരിക്കാം ആ മനുഷ്യൻ്റെ സംശയം. ആ വിഷമവും വേദനയും പേറി ജയിലറയുടെ ഏകാന്തതയിൽ യോഹനാൻ ദുഃഖത്തിൻ്റെയും സംശയത്തിൻ്റെയും അതീവമായ ആന്തരിക വ്യഥ അനുഭവിച്ചു കാണും. ഞാൻ ചെറുതാകണം, ക്രിസ്തു വലുതാകണം, ഇവിടെ താൻ ചെറുതാകണം, ഇല്ലാതാകണമെന്ന ആ പ്രയോഗം ആത്മീയമായും ആന്തരികമായും മാത്രമല്ല ശാരീരികമായും സംഭവിക്കട്ടെ എന്നയാൾ യോഹനാൻ ആഗ്രഹിച്ചു കാണും. തൻ്റെ ദൗത്യം പൂർത്തിയായി, ഇനി വിട പറയാം എന്ന് സ്വയം ഓർത്ത് സമർപ്പിച്ചു കാണണം. എന്നിട്ട് അദ്ദേഹം തൻ്റെ ബാക്കി ശിഷ്യന്മാരെപ്പോലും ക്രിസ്തുവിങ്കിലേക്ക് പറഞ്ഞയച്ചു. അപ്പോഴേക്കും ആ ശിരസിലൊരു ഖഡ്ഗം വന്നു വീണു. നീതിയുടെ ശബ്ദം നിലച്ചു. സ്വയമില്ലാതാകുക, സ്വയാർപ്പണം ചെയ്യുക, അതായിരുന്നു യോഹനാന്റെ ജീവിതം. തൻ്റെ മഹത്വം കാണാതെ ദൈവമഹത്വം കണ്ടൊരു മനുഷ്യൻ, ദൈവമഹത്വം തേടിയൊരാൾ, എന്നിട്ടോ നിന്ദ്യമായി കൊല്ലപ്പെട്ടു. അറിയപ്പെടാതെ, ആരോരും അറിയാതെ നടന്നൊരു മരണവും സംസ്കാരവുമായിരുന്നു സ്നാപകൻ്റേത്. ഇതാ ഒറ്റയ്ക്ക് ദൈവരാജ്യത്തിനായി ജീവൻ സമർപ്പിച്ചവൻ, ഏകനായി ആരുമില്ലാതെ ആരോരും അറിയാതെ ഒരു ന്യായമായ വിചാരണ പോലുമില്ലാതെ കൊല്ലപ്പെട്ടു. പിന്നെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളായ ലാളിത്യം, എളിമ, ചെറുമ എന്നിവ ജീവിതത്തിൽ മനോഹരമായി പ്രതിഫലിപ്പിച്ച യോഹന്നാൻ തീർച്ചയായും ക്രിസ്തുവിൻ്റെ മുന്നോടിയാണ്, മുന്നോടി തന്നെയാണ്. അങ്ങനെ യോഹന്നാൻ്റെ വ്യക്തിത്വം തുറന്നത് ദൈവരാജ്യത്തിൻ്റെ ഒരു നവമായ അധ്യായമാണ്, യേശുവിലുള്ള രക്ഷയുടെ നവമായ അധ്യായം. മനുഷ്യൻ്റെ വഴിയല്ല, ദൈവത്തിൻ്റെ വഴിയാണിത്. ജീവിതത്തിൽ വിനയം പ്രഘോഷിച്ചവൻ സ്വന്തം മഹത്വം തേടിയില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ മഹത്വം ആഗ്രഹിക്കുകയോ അത് ഏറ്റുപിടിക്കുകയോ പിടിച്ചുപറിക്കുകയോ ചെയ്തിട്ടില്ല. തൻ്റെ മഹത്വത്തിലോ അപരൻ്റെ മഹത്വത്തിലോ അയാൾ ആശ്രയിക്കുന്നില്ല. തൻ്റെ ജീവിത ദൗത്യത്തിനായി പൂർണ്ണമായി ജീവിച്ചു. ദൈവരാജ്യത്തിൻ്റെ മൗലികമായ മാതൃക യോഹന്നാൻ ജീവിച്ചു കാട്ടി. അവസാനം അതിനായി രക്തസാക്ഷിത്വം വരിച്ചു. എന്റെ പിന്നാലെ വരുന്നവൻ്റെ വഴിയൊരുക്കുന്നവനാണ് ഞാൻ എന്ന ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു യോഹന്നാന്റെ വിനീതഭാവം, പ്രസ്താവം. അവസാനം ക്രിസ്തുവിൻ്റെ മുന്നോടിയായ ലോകം ഈ യോഗീവര്യനെ തിരിച്ചറിഞ്ഞു. ജീവിതത്തിലെന്നപോലെ മരണത്തിലും യോഹന്നാൻ ക്രിസ്തുവിൻ്റെ മുന്നോടിയാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലിൻ്റെ വാക്കുകളിൽ ഇതാ മറ്റൊരു ക്രിസ്തു, ആൾത്തർ ക്രിസ്തുസ്, ദ പ്രിക്കേഴ്സർ ഓഫ് ക്രൈസ്റ്റ്. അപരനു വേണ്ടി, സഹോദരങ്ങൾക്കു വേണ്ടി ആത്മാർപ്പണം ചെയ്യുന്ന, സ്വയമില്ലാതാകുന്ന, അലിഞ്ഞുതീരുന്ന ജീവാർപ്പണത്തിൻ്റെ ആത്മീയതയാണിത്. യോഗാത്മജീവിതത്തിൻ്റെ ദർശനമാണിത്. ഇതാ അസ്തിത്വത്തിൻ്റെ അന്ത്യത്തിലേക്ക് നാം ഓരോ ദിവസവും നടന്ന് നടന്നടക്കുകയാണ്. സ്വത്ത് അല്ലെങ്കിൽ സ്വത്തുക്കൾ നമുക്ക് ജീവിതത്തിൽ വാങ്ങാനാകും, എന്നാൽ ജീവനൊരിക്കലും ആർക്കും വാങ്ങാനാകില്ല. നർത്തകിയായൊരു സുന്ദരിയുടെ മോഹവലയത്തിൽപ്പെട്ട മദ്യപനായ രാജാധികാരിയുടെ പൊള്ളത്തരമായിരുന്നു യോഹന്നാന്റെ ജീവിതാന്ത്യം കുറിച്ചത്. ഇന്നുമുണ്ട് ഇതുപോലെ നേരില്ലാത്ത മനുഷ്യർ സമൂഹത്തിൽ. ജീവസമർപ്പണത്തിൻ്റെ പാത വിട്ട് സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി പോകുന്നവർ. ഈ പ്രക്രിയയിൽ എന്താണ് സംഭവിക്കുന്നത്? സമൂഹത്തിൽ നീതിയും സത്യവും ധ്വംസിക്കപ്പെടുന്നു, ഇല്ലാതാകുന്നു. ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു, അവരെ വഴിതെറ്റിക്കുന്നു, അവർക്ക് ഉതപ്പ് നൽകുകയും ചെയ്യുന്നവർ. യോഹന്നാന്റെ സമർപ്പണ പാത നമ്മുടെ ജീവിതത്തിലും തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവും അവിടുത്തെ സുവിശേഷവും നമ്മുടെ ജീവിതത്തിൽ വളരാനും വളർത്താനും വേണ്ടി നമുക്കും വിനയത്തോടെ താഴെയിറങ്ങാം. ജീവിതത്തിന്റെ കുന്നുകൾ നിരത്താം, ഊടുവഴികൾ നേരെയാക്കാം, ചെറുതാകാം. യോഹന്നാനോടൊപ്പം സ്നാപകനോട് ചേർന്ന് ഹൃദയപൂർവം പറയാം, ക്രിസ്തു വലുതാകണം, ഞാൻ ചെറുതാകണം. എന്റെ എളിയ ജീവിതം കൊണ്ടൊരു ധൂപാർച്ചനയാണിത്. ക്രിസ്തു കാണിച്ചു തന്ന ഇടുങ്ങിയ വഴിയിലേക്കുള്ളൊരു സഞ്ചാരമാണിത്. ദൈവരാജ്യത്തിന്റെ ശബ്ദമാകാം, വെളിച്ചമാകാം. ക്രിസ്തു നമ്മെ നയിക്കട്ടെ, അവിടുന്ന് നമ്മെ പ്രകാശിപ്പിക്കട്ടെ. ഈ ഗാനം ആലപിച്ചത് അഭിരാമി അജയും സംഘവുമാണ്. രചന ഫാദർ മൈക്കിൾ പനച്ചിക്കൽ വി സി. പിന്നെ സംഗീതം ജെറി അമൽദേവ്.
ജീവൻ അവകാശം
ഇതുവരെ ശ്രവിച്ചത് സ്നാപക യോഹന്നാന്റെ മഹോത്സവത്തിലെ സുവിശേഷ വിചിന്തനമാണ്. ഇതൊരുക്കിയത് ഫാദർ വില്യം നെല്ലിക്കൽ.